ഓം ശാന്തി. 30/1/2026 പ്രഭാതമുരളി, മധുബൻ. മധുരമായ കുട്ടികളെ, മുഴുവൻ കൽപ്പത്തിലും വെച്ച് ഇത് സർവോത്തമ മംഗളകാരി സംഗമയുഗമാണ്. ഇതിൽ നിങ്ങൾ കുട്ടികൾ ഓർമ്മയുടെ അതിമാധുര്യത്തിലൂടെ സതോപ്രധാനമായി മാറുന്നു. ചോദ്യം: അനേക പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ഉത്ഭവിക്കാനുള്ള കാരണവും അതിന്റെ നിവാരണവും എന്താണ്? ഉത്തരം: ദേഹ അഭിമാനത്തിലേക്ക് വരുമ്പോൾ സംശയമുണ്ടാകുന്നു. പിന്നെ സംശയമുണ്ടാകുന്നതിലൂടെ തന്നെയാണ് അനേക പ്രശ്നങ്ങൾ ഉത്ഭവിക്കുന്നത്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികൾക്ക് തന്നിട്ടുള്ള ജോലി, അതായത് പതീതത്തിൽ നിന്ന് പാവനമായി മാറുകയും മാറ്റുകയും ചെയ്യൂ. ഈ ജോലിയിൽ മുഴുകുന്നതിലൂടെ എല്ലാ പ്രശ്നങ്ങളും സമാപ്തമാകും. ഗീതം: അങ്ങയെ പ്രാപ്തമാക്കിയ ഞങ്ങൾ ലോകത്തെ നേടി. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ, ഗീതം കേട്ടുവല്ലോ. മധുരമധുരമായ ആത്മീയ കുട്ടികളെ എന്ന് ആരാണ് പറഞ്ഞത്? തീർച്ചയായും ആത്മീയ അച്ഛന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഇപ്പോൾ സന്മുഖത്തിരിക്കുകയാണ്. ബാബ വളരെ സ്നേഹത്തോടുകൂടി മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആത്മീയ അച്ഛനല്ലാതെ സുഖവും ശാന്തിയും നൽകാനും സർവരെയും ഈ ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കാനും ലോകത്തിൽ മറ്റ് ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതിനാലാണ് ദുഃഖത്തിൽ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുട്ടികൾ സന്മുഖത്തിരിക്കുകയാണ്. ബാബ നാളെ സുഖധാമത്തിലേക്ക് യോഗ്യത ഉള്ളവരാക്കി മാറ്റുകയാണ് എന്നറിയാം. സദാ സുഖധാമത്തിലെ അധികാരിയാക്കി മാറ്റുന്ന ബാബയുടെ സന്മുഖത്തേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, സന്മുഖത്ത് കേൾക്കുന്നതും ദൂരെയിരുന്ന് കേൾക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. മധുബനിൽ സന്മുഖത്ത് വരുന്നു. മധുബൻ പ്രസിദ്ധമാണ്. മധുബനിൽ, അതായത് മധുരയിൽ, അവർ കൃഷ്ണന്റെ ചിത്രം കാണിച്ചിരിക്കുന്നു. നിങ്ങൾ കുട്ടികൾക്കറിയാം, ഇതിൽ പരിശ്രമമുണ്ട്. സ്വയം ആത്മാവാണ് എന്ന നിശ്ചയം ഇടയ്ക്ക് ഉണ്ടാകണം. ഞാൻ ആത്മാവ്, ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുകയാണ്. ബാബ മുഴുവൻ ചക്രത്തിലും ഒരു സമയത്ത് മാത്രമാണ് വരുന്നത്. ഇത് കൽപ്പത്തിലെ അതിമനോഹരമായ സംഗമയുഗമാണ്. ഇതിന്റെ പേര് പുരുഷോത്തമം എന്നാണ്. എല്ലാ മനുഷ്യരും ഉത്തമരായി മാറുന്നത് ഈ സംഗമയുഗത്തിലാണ്. ഇപ്പോൾ സർവ മനുഷ്യരും തമോ പ്രധാനമാണ്. അവർ തന്നെയാണ് സതോപ്രധാനമായി മാറുന്നത്. സതോപ്രധാനമായിരിക്കുമ്പോൾ ഉത്തമരാണ്. തമോപ്രധാനമായി മാറുന്നതിലൂടെ മനുഷ്യരും അധമരായി മാറുന്നു. അതിനാൽ ഇപ്പോൾ ബാബ ആത്മാക്കൾക്ക് സന്മുഖത്തിരുത്തി മനസ്സിലാക്കി തരികയാണ്. മുഴുവൻ പാർട്ടും ആത്മാവ് തന്നെയാണ് അഭിനയിക്കുന്നത്, അല്ലാതെ ശരീരമല്ല. നമ്മൾ ആത്മാവ് വാസ്തവത്തിൽ നിരാകാരിയായ ലോകത്തിൽ അഥവാ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ് എന്ന് നിങ്ങളുടെ ബുദ്ധിയിൽ വന്നുകഴിഞ്ഞു. ഇത് ആർക്കും അറിയില്ല, സ്വയം മനസ്സിലാക്കി കൊടുക്കാനും സാധിക്കില്ല. നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വാസ്തവത്തിൽ ആത്മാക്കൾ പരംധാമത്തിലാണ് വസിക്കുന്നത്. അതാണ് നിരാകാരിയായ ലോകം. ഇതാണ് സാകാരി ലോകം. ഇവിടെ നമ്മൾ എല്ലാ ആത്മാക്കളും അഭിനേതാക്കളായ പാർട്ടധാരികളാണ്. ആദ്യമാദ്യം നമ്മളാണ് പാർട്ട് അഭിനയിക്കാൻ വരുന്നത്. പിന്നീട് നമ്പർ വൈസായി വന്നു പോകുന്നു. എല്ലാ അഭിനേതാക്കളും ഒരുമിച്ചല്ല വരുന്നത്. ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള അഭിനേതാക്കൾ വന്നുപോകുന്നു. എല്ലാവരും ഒരുമിച്ചാകുന്നത് നാടകം പൂർത്തിയാകുമ്പോഴാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തിരിച്ചറിവ് ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ ആത്മാവ് വാസ്തവത്തിൽ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. ഇവിടെ വരുന്നത് പാർട്ടഭിനയിക്കാനാണ്. ബാബ മുഴുവൻ സമയവും പാർട്ടഭിനയിക്കാൻ വരുന്നില്ല. നമ്മൾ തന്നെയാണ് പാർട്ടഭിനയിച്ച് സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി മാറുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് സന്മുഖത്തിലൂടെ കേൾക്കുമ്പോൾ വളരെയധികം ആനന്ദമുണ്ടാകുന്നു. ഇത്രയും ആനന്ദം മുരളി വായിക്കുന്നതിലൂടെ ലഭിക്കുന്നില്ല. ഇവിടെ സന്മുഖത്തല്ലേ. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ഭാരതം ദേവീ ദേവതകളുടെ സ്ഥാനമായിരുന്നു, ഇപ്പോൾ ഇല്ല. ചിത്രം കാണുന്നുണ്ട്, തീർച്ചയായും ഉണ്ടായിരുന്നു. നമ്മൾ സത്യുഗത്തിൽ വസിക്കുന്നവരായിരുന്നു. ആദ്യമാദ്യം നമ്മൾ ദേവതകളായിരുന്നു. തന്റെ പാർട്ടിനെ ഓർമ്മിക്കുമോ അതോ മറന്നുപോകുമോ? ബാബ പറയുന്നു, നിങ്ങളിവിടെ ഈ പാർട്ട് അഭിനയിച്ചു, ഇത് ഡ്രാമയാണ്. പുതിയ ലോകം പിന്നീട് തീർച്ചയായും പഴയ ലോകമായി മാറും. ആദ്യമാദ്യം മുകളിൽ നിന്ന് വരുന്ന ആത്മാക്കൾ സ്വർണിമ യുഗത്തിലേക്കാണ് വരുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നിങ്ങൾ വിശ്വത്തിന്റെ അധികാരികൾ മഹാരാജാവും മഹാറാണിമാരുമായിരുന്നു. നിങ്ങളുടെ രാജധാനിയും ഉണ്ടായിരുന്നു. ഇപ്പോഴാണെങ്കിൽ രാജധാനിയില്ല. ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ എങ്ങനെ രാജ്യം ഭരിക്കും? അവിടെ മന്ത്രിമാരുണ്ടായിരിക്കുകയില്ല. ഉപദേശം നൽകുന്നതിന്റെ ആവശ്യമില്ല. ദേവതകൾ ശ്രീമതത്തിലൂടെ ശ്രേഷ്ഠതിലും ശ്രേഷ്ഠരായി മാറുന്നു. പിന്നീട് ഇവർക്ക് മറ്റാരിൽ നിന്നും ഉപദേശം ചോദിക്കേണ്ട കാര്യമില്ല. അഥവാ ആരിൽ നിന്നെങ്കിലും അഭിപ്രായം എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം അവരുടെ ബുദ്ധി ദുർബലമാണെന്ന്. ഇപ്പോൾ ലഭിക്കുന്ന ശ്രീമതം അത് സത്യയുഗത്തിലും നിലനിൽക്കുന്നു. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ആദ്യമാദ്യം പകുതികൽപ്പം വാസ്തവത്തിൽ ഈ ദേവീ ദേവതകളുടെ രാജ്യമായിരുന്നു. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് റീഫ്രഷ് ആകുകയാണ്. ഈ ജ്ഞാനം പരമാത്മാവിനല്ലാതെ മറ്റൊരാത്മാവിനും നൽകാൻ സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ദേഹി അഭിമാനിയായി മാറണം. ശാന്തിധാമത്തിൽ നിന്ന് നിങ്ങളിവിടെ ശബ്ദത്തിലേക്ക് വരുന്നു. ശബ്ദത്തിലേക്ക് വരാതെ കർമ്മം ചെയ്യാൻ സാധിക്കില്ല. ഇത് വളരെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബയിൽ മുഴുവൻ ജ്ഞാനമുള്ളതുപോലെ നിങ്ങളുടെ ആത്മാവിലും ജ്ഞാനമുണ്ട്. ആത്മാവാണ് പറയുന്നത്, ഞാൻ ഒരു ശരീരം ഉപേക്ഷിച്ച് സംസ്കാരമനുസരിച്ച് മറ്റൊരു ശരീരം എടുക്കുന്നു. പുനർജന്മങ്ങളും തീർച്ചയായും ഉണ്ടാകുന്നു. ആത്മാവിന് ലഭിച്ചിരിക്കുന്ന പാർട്ട് ഏതാണെങ്കിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. സംസ്കാരങ്ങൾക്കനുസരിച്ച് മറ്റൊരു ജന്മമെടുത്തുകൊണ്ടിരിക്കുന്നു. ദിവസം തോറും ആത്മാവിൽ പവിത്രതയുടെ ശതമാനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പതീതം എന്ന വാക്ക് ദ്വാപരം മുതലാണ് പ്രയോഗത്തിൽ വരുന്നത്. എന്നാലും അല്പം വ്യത്യാസമെല്ലാം വരുന്നു. നിങ്ങൾ പുതിയ കെട്ടിടമുണ്ടാക്കി ഒരു മാസമാകുമ്പോഴേക്കും കുറച്ചൊക്കെ വ്യത്യാസം വരിക തന്നെ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ബാബ നമുക്ക് സമ്പത്ത് നൽകുകയാണ്. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് നിങ്ങൾ കുട്ടികൾക്ക് സമ്പത്ത് നൽകാൻ. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രത്തോളം പദവി ലഭിക്കും. അല്ലാതെ ബാബയ്ക്ക് ഒരു പക്ഷഭേദവുമില്ല. ബാബയ്ക്കറിയാം ഞാൻ ആത്മാക്കളെയാണ് പഠിപ്പിക്കുന്നത്. ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുക എന്നുള്ളത് ആത്മാവിന്റെ അവകാശമാണ്. ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള ദൃഷ്ടിയില്ല. നിങ്ങളെല്ലാവരും കുട്ടികളാണ്. ബാബയിൽ നിന്ന് സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. അവരെ ബാബ പഠിപ്പിച്ച് സമ്പത്ത് നൽകുന്നു. ബാബ തന്നെയാണ് ആത്മീയ കുട്ടികളോട് സംസാരിക്കുന്നത്. അല്ലയോ സ്നേഹിയായ മധുരമായ ഓമനയായ കുട്ടികളെ, നിങ്ങൾ ഒരുപാട് സമയം പാർട്ട് അഭിനയിച്ച് ഇപ്പോൾ വീണ്ടും സമ്പത്തെടുക്കുന്നതിന് വേണ്ടി കണ്ടുമുട്ടിയിരിക്കുകയാണ്. ഇതും ഡ്രാമയിൽ അടങ്ങിയിട്ടുള്ളതാണ്. തുടക്കം മുതലേ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ അഭിനേതാക്കൾ പാർട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവ് അവിനാശിയാണ്. ഇതിൽ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ശരീരം മാറിക്കൊണ്ടേയിരിക്കും. ബാക്കി ആത്മാവ് പവിത്രമായതിൽ നിന്ന് അപവിത്രമായി മാറുന്നു, പതീതമായി മാറുന്നു. സത്യയുഗത്തിൽ പാവനമാണ്. ഇതിനെ പതീതമായ ലോകമെന്നാണ് പറയുന്നത്. ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നപ്പോൾ നിർവികാരിയായ ലോകമായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇത് കളിയല്ലേ? പുതിയ ലോകം, പിന്നീട് പഴയ ലോകം, പഴയ ലോകം, പിന്നീട് പുതിയ ലോകം. ഇപ്പോൾ സുഖധാമം സ്ഥാപിക്കപ്പെടുന്നു. ബാക്കി എല്ലാ ആത്മാക്കളും മുക്തിധാമത്തിൽ വസിക്കും. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത നാടകം പൂർത്തിയാവുകയാണ്. എല്ലാ ആത്മാക്കളും കൊതുകിൻ കൂട്ടം പോലെ തിരിച്ചുപോകും. ഈ സമയം ഈ പതീത ലോകത്തിലേക്ക് ഏതാത്മാവ് വന്നാലും അവർക്കെന്ത് വിലയാണ് ഉണ്ടാവുക? പുതിയ ലോകത്തിലേക്ക് ആദ്യമാദ്യം വരുന്നവർക്കാണ് മൂല്യമുള്ളത്. നിങ്ങൾക്കറിയാം, പുതിയ ലോകം തന്നെയാണ് ഇപ്പോൾ പഴയ ലോകമായി മാറിയത്. പുതിയ ലോകത്തിൽ നമ്മൾ ദേവീ ദേവതകളായിരുന്നു. അവിടെ ദുഃഖത്തിന്റെ പേരുപോലും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിൽ അളവറ്റ ദുഃഖമാണ്. ബാബ വന്നിട്ടാണ് ഈ ദുഃഖത്തിന്റെ ലോകത്തിൽ നിന്നും മുക്തമാക്കുന്നത്. ഈ പഴയ ലോകം തീർച്ചയായും പരിവർത്തനപ്പെടണം. നിങ്ങൾ മനസ്സിലാക്കുന്നു, വാസ്തവത്തിൽ നമ്മൾ സത്യയുഗത്തിലെ അധികാരികളായിരുന്നു. പിന്നീട് 84 ജന്മങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയായി മാറിയത്. ഇപ്പോൾ വീണ്ടും ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എന്നാൽ നിങ്ങൾ സ്വർഗത്തിലെ അധികാരികളായി മാറും. അതിനാൽ എന്തുകൊണ്ട് നമുക്ക് സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിച്ചുകൂടാ? എന്തെങ്കിലുമൊക്കെ പരിശ്രമം ചെയ്യണമല്ലോ. രാജ്യഭാഗ്യം പ്രാപ്തമാക്കുക എന്നത് സഹജ കാര്യമല്ലല്ലോ. ബാബയെ ഓർമ്മിക്കണം. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് മറപ്പിക്കുക എന്നത് മായയുടെ അത്ഭുതമാണ്. അതിനുവേണ്ടി ഉപായം കണ്ടെത്തണം. എന്റേതായി മാറുന്നതിലൂടെ ഓർമ്മ ശേഖരിക്കപ്പെടും എന്നല്ല. ഇനി എന്ത് പുരുഷാർത്ഥം ചെയ്യും? ഇല്ല, അവസാനം വരെ പുരുഷാർത്ഥം ചെയ്യണം. ജ്ഞാനമാകുന്ന അമൃത് കുടിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഇത് അന്തിമ ജന്മമാണ് എന്നതും മനസ്സിലാക്കുന്നുണ്ട്. ഈ ശരീരത്തിന്റെ ഭാരം ഉപേക്ഷിച്ച് ദേഹി അഭിമാനിയായി മാറണം. ഗൃഹസ്ഥത്തിലും കഴിയണം. പുരുഷാർത്ഥവും തീർച്ചയായും ചെയ്യണം. സ്വയത്തെ ആത്മാവാണെന്ന് നിശ്ചയിച്ച് ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. അങ്ങ് തന്നെയാണ് മാതാവും പിതാവും. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ മഹിമയാണ്. നിങ്ങൾക്ക് വെറും ഒരു അല്ലാഹുവിനെ മാത്രം ഓർമ്മിക്കണം. ഒരേ ഒരു മധുരമായ ബാബയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഒരു മധുരമായ ബാബയെ മാത്രം ഓർമ്മിക്കൂ. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് തമോ പ്രധാനമായി മാറിയിരിക്കുകയാണ്. അതിനെ സത്തോ പ്രധാനമാക്കി മാറ്റുന്നതിന് വേണ്ടി ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. എല്ലാവർക്കും ഇതുതന്നെ പറഞ്ഞു കൊടുക്കൂ. ബാബയിൽ നിന്ന് സുഖത്തിന്റെ സമ്പത്തെടുക്കൂ. സുഖമുണ്ടാകുന്നത് സത്യയുഗത്തിലാണ്. സുഖധാമത്തെ സ്ഥാപിക്കുന്നത് ബാബയാണ്. ബാബയെ ഓർമ്മിക്കുന്നത് വളരെ സഹജമാണ്. എന്നാൽ മായയുടെ എതിർപ്പ് ഒരുപാടുണ്ട്. അതിനാൽ അച്ഛനാകുന്ന എന്നെ ഓർമ്മിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ കറ ഇളകും. സെക്കൻഡിലാണ് ജീവൻ മുക്തി എന്ന് പാടാറുണ്ട്. നമ്മൾ ആത്മാക്കൾ ആത്മീയ അച്ഛന്റെ കുട്ടികളാണ്. പരംധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നീട് നമുക്ക് നമ്മുടെ പാർട്ട് ആവർത്തിക്കണം. ഈ ഡ്രാമയിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പാർട്ടാണ് ഉള്ളത്. സുഖവും ഏറ്റവും കൂടുതൽ നമുക്കാണ് ലഭിച്ചിരിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങളുടെ ദേവീ ദേവതാ ധർമ്മം ഏറ്റവും സുഖം നൽകുന്നതാണ്. പിന്നീട് ബാക്കി എല്ലാവരും ശാന്തിധാമത്തിലേക്ക് സ്വതവേ തന്റെ കണക്കുകളെല്ലാം തീർത്ത് തിരിച്ചുപോകും. കൂടുതൽ വിസ്താരത്തിലേക്ക് പോകേണ്ട ആവശ്യമെന്താണ്? ബാബ വരുന്നത് തന്നെ എല്ലാവരെയും തിരിച്ചു കൊണ്ടുപോകാനാണ്. കൊതുകൻ കൂട്ടം പോലെ എല്ലാവരെയും കൊണ്ടുപോകുന്നു. സത്യുഗത്തിൽ വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതെല്ലാം ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. ശരീരം ഇല്ലാതാകും. അവിനാശിയായ ആത്മാവ് തന്റെ കണക്കുകളെല്ലാം സമാപ്തമാക്കി തിരിച്ചുപോകും. ആത്മാവ് തീയിൽ വീഴുന്നതിലൂടെ പവിത്രമായി മാറും? അങ്ങനെയല്ല. ആത്മാവിന് ഓർമ്മയാകുന്ന അഗ്നിയിലൂടെ തന്നെ പവിത്രമായി മാറണം. ഈ ഓർമ്മയാണ് യോഗ അഗ്നി. മനുഷ്യർ പിന്നീട് നാടകമെല്ലാം ഉണ്ടാക്കി സീത അഗ്നിയിലൂടെയാണ് പാവനമായത് എന്ന്. അഗ്നിയിലൂടെ ആരെങ്കിലും പാവനമായി മാറുമോ? ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങളെല്ലാ സീതമാരും ഈ സമയം പതീതമാണ്, രാവണ രാജ്യത്തിലാണ്. ഇപ്പോൾ ഒരു ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ പാവനമായി മാറണം. രാമൻ ഒന്നു മാത്രമേ ഉള്ളൂ. അഗ്നി എന്ന അക്ഷരം കേൾക്കുന്നതിലൂടെ മനസ്സിലാക്കുന്നു, അഗ്നിയിലൂടെയാണ് പാവനമായി മാറിയത് എന്ന്. യോഗാഗ്നി എവിടെ കിടക്കുന്നു? സ്ഥൂല അഗ്നി എവിടെ കിടക്കുന്നു? ആത്മാവ് പരംപിതാ പരമാത്മാവിനോട് യോഗം വയ്ക്കുന്നതിലൂടെ മാത്രമേ പതീതത്തിൽ നിന്നും പാവനമായി മാറുകയുള്ളൂ. രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നരകത്തിൽ എല്ലാ സീതകളും രാവണന്റെ ജയിലിൽ ശോകവാടികയിലാണ്. ഈ ലോകത്തിലെ സുഖം കാക്കവിഷ്ട സമാനമാണ്, താരതമ്യപ്പെടുത്താറുണ്ട്. സ്വർഗത്തിലെ സുഖം അളവറ്റതാണ്. നിങ്ങൾ ആത്മാക്കളുടെ വിവാഹ നിശ്ചയം ഇപ്പോൾ ശിവനാകുന്ന പ്രിയതമനോടൊപ്പം കഴിഞ്ഞിരിക്കുകയാണ്. അതിനാൽ ആത്മാവ് സ്ത്രീയായി, അതായത് വധുവായി മാറിയില്ലേ? ശിവബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പാവനമായി മാറും. ശാന്തിധാമത്തിൽ പോയി പിന്നീട് സുഖധാമത്തിലേക്ക് വരും. അതിനാൽ കുട്ടികൾക്ക് ജ്ഞാനരത്നങ്ങളാൽ തന്റെ സഞ്ചി നിറയ്ക്കണം. ഒരു പ്രകാരത്തിലുമുള്ള സംശയവും ഉന്നയിക്കാൻ പാടില്ല. ദേഹാഭിമാനത്തിലേക്ക് വരുന്നതിലൂടെയാണ് പിന്നീട് അനേക പ്രകാരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. പിന്നീട് ബാബ നൽകുന്ന ജോലി ചെയ്യുന്നില്ല. നമുക്ക് പതീതത്തിൽ നിന്നും പാവനമായി മാറണം. ഇതാണ് മുഖ്യ കാര്യം. മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിക്കണം. സത്യയുഗമാകുന്ന രാജധാനിയിലുള്ള ആചാരരീതികൾ എങ്ങനെയുള്ളതാണോ അതുപോലെ നടക്കും. എങ്ങനെയാണോ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഉണ്ടാക്കും. പവിത്രമായി മാറുന്നതാണ് മുഖ്യ കാര്യം. വിളിക്കുന്നുമുണ്ട്, അല്ലയോ പതീത പാവന, പാവനമായി മാറുന്നതിലൂടെ സുഖിയായി മാറും. ഏറ്റവും പാവനമായവർ ദേവീ ദേവതകളാണ്. ഇപ്പോൾ നിങ്ങൾ 21 ജന്മങ്ങളിലേക്ക് വേണ്ടി സർവോത്തമരും പവിത്രരുമായി മാറുന്നു. അവരെയാണ് സമ്പൂർണ്ണ നിർവികാരികളായ പാവനർ എന്ന് പറയുന്നത്. ബാബ നൽകുന്ന ശ്രീമതത്തിലൂടെ വേണം നടക്കാൻ. മറ്റൊരു സങ്കല്പവും എടുക്കേണ്ട ആവശ്യമില്ല. ആദ്യം നമുക്ക് പതീതത്തിൽ നിന്നും പാവനമായി മാറണം. വിളിക്കുന്നുമുണ്ട്, അല്ലയോ പതീത പാവന. എന്നാൽ ഒന്നും മനസ്സിലാക്കുന്നില്ല. പതീത പാവനൻ ആരാണ് എന്നത് പോലും മനസ്സിലാക്കുന്നില്ല. ഇതാണ് പതീത ലോകം. സത്യുഗമാണ് പാവന ലോകം. പാവനമായി മാറുക എന്നതാണ് മുഖ്യ കാര്യം. പാവനമാക്കി മാറ്റുന്നത് ആരാണ്? ഇതൊന്നും അറിയില്ല. പതീത പാവന എന്ന് പറഞ്ഞു വിളിക്കുന്നു. പക്ഷേ നിങ്ങൾ പതീതരാണ് എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും. സ്വയത്തെ ആരും വികാരിയെന്ന് മനസ്സിലാക്കുന്നില്ല. പറയും, എല്ലാവരും ഗൃഹസ്ഥത്തിലായിരുന്നല്ലോ, രാധാകൃഷ്ണനും ലക്ഷ്മി നാരായണനും കുട്ടികളുണ്ടായിരുന്നല്ലോ. സത്യുഗത്തിൽ യോഗബലത്തിലൂടെയാണ് കുട്ടികൾ ജനിക്കുന്നത്. ഇത് മറന്നുപോയി. അതുകൊണ്ടാണ് സ്വർഗത്തെ നിർവികാരി ലോകമാകുന്ന സ്വർഗം എന്ന് പറയുന്നത്. അതാണ് ശിവാലയം. ബാബ പറയുന്നു, പതീതമായ ലോകത്തിൽ ആരും പാവനമായിട്ടില്ല. എല്ലാവർക്കും സദ്ഗതി നൽകുന്ന ശിവബാബ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഒരു ഗുരു ശരീരം വിട്ടുപോയാൽ പിന്നെ കുട്ടിക്ക് തന്റെ സിംഹാസനം നൽകുന്നു. അപ്പോൾ ഗുരു എങ്ങനെ സദ്ഗതിയിലേക്ക് കൊണ്ടുപോകും? എല്ലാവരുടെയും സദ്ഗതി ദാതാവ് ഒന്ന് തന്നെയാണ്. സത്യുഗത്തിൽ ദേവീ ദേവതകൾ മാത്രമാണ് ഉള്ളത്. ബാക്കി എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിലേക്ക് തിരിച്ചുപോകും. രാവണ രാജ്യത്തിൽ നിന്ന് മുക്തമാകുന്നു. ബാബ എല്ലാവരെയും പവിത്രമാക്കി മാറ്റി തിരിച്ച് കൊണ്ടുപോകും. പാവനമായാൽ പിന്നെ പെട്ടെന്നൊന്നും പതീതമായി മാറുന്നില്ല. നമ്പർ വൈസ് ആയിട്ടാണ് ഇറങ്ങുന്നത്. സതോ പ്രധാനത്തിൽ നിന്ന് സതോ രജോ തമോ. നിങ്ങളുടെ ബുദ്ധിയിൽ 84 ജന്മങ്ങളുടെ ചക്രമുണ്ട്. നിങ്ങളിപ്പോൾ പ്രകാശത്തിന്റെ സ്തംഭങ്ങളാണ്. ജ്ഞാനത്തിലൂടെ ഈ ചക്രം മനസ്സിലാക്കിക്കഴിഞ്ഞു എങ്ങനെയാണ് ഈ ചക്രം കറങ്ങുന്നത് എന്ന്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മറ്റുള്ളവർക്കും വഴി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ തോണിക്കാരും കൂടിയാണ്, പൈലറ്റുമാണ്, അതായത് വഴി പറഞ്ഞു കൊടുക്കുന്നവർ. എല്ലാവരോടും പറയൂ, നിങ്ങൾ സുഖധാമത്തെയും ശാന്തിധാമത്തെയും ഓർമ്മിക്കൂ എന്ന്. കലിയുഗമാകുന്ന ദുഃഖധാമത്തെ മറക്കൂ. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: 1. ഏതുവരെ ജീവിക്കുന്നുവോ അതുവരെ ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കണം. തന്റെ സഞ്ചി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കണം. സംശയത്തിലേക്ക് വന്ന് ഒരു ചോദ്യവും ഉന്നയിക്കരുത്. 2. യോഗാഗ്നിയിലൂടെ ആത്മാവാകുന്ന സീതയെ പാവനമാക്കി മാറ്റണം. ഒരു കാര്യത്തിന്റെയും കൂടുതൽ വിസ്താരത്തിലേക്ക് പോകാതെ ദേഹി അഭിമാനിയായി മാറാനുള്ള പരിശ്രമം ചെയ്യണം. ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കണം. വരദാനം: സദാ മനനത്തിലൂടെ മഗ്നാവസ്ഥയുടെ സാഗരത്തിൽ മുഴുകുന്ന അനുഭവം ചെയ്യുന്ന അനുഭവീമൂർത്തിയായി ഭവിക്കട്ടെ. അനുഭവങ്ങളെ വർദ്ധിപ്പിക്കാനുള്ള അടിസ്ഥാനമാണ് മനനശക്തി. മനനം ചെയ്യുന്നവർ സ്വതവേ മഗ്നരായി ഇരിക്കുന്നു. മഗ്നാവസ്ഥയിൽ യോഗം ചെയ്യേണ്ടതായി വരുന്നില്ല. നിരന്തരം യോഗത്തിലായിരിക്കും. പരിശ്രമം ആവശ്യമില്ല. മഗ്നം എന്നാൽ സ്നേഹസാഗരത്തിൽ മുഴുകുക എന്നാണ്. ആർക്കും വേർപെടുത്താൻ കഴിയാത്ത വിധം മുഴുകിയിരിക്കുക. അതിനാൽ സ്വയം പരിശ്രമത്തിൽ നിന്ന് മോചിതരാകൂ. സാഗരത്തിന്റെ കുട്ടികൾ അനുഭവത്തിന്റെ കുളത്തിൽ കുളിക്കരുത്, സാഗരത്തിൽ ലയിക്കുക. അപ്പോൾ അനുഭവീമൂർത്തി എന്ന് വിളിക്കാം. ശ്ലോകൻ: ജ്ഞാനസ്വരൂപ ആത്മാവ് അവരാണ്. ആരുടെയാണോ ഓരോ സങ്കല്പവും ഓരോ നിമിഷവും സമർത്ഥമായത്. അവ്യക്ത സൂചന: ഈ അവ്യക്തമാസത്തിൽ ബന്ധനമുക്തരായിരുന്ന് ജീവൻ മുക്ത സ്ഥിതിയുടെ അനുഭവം ചെയ്യൂ. ഏതെങ്കിലും സ്വഭാവം, സംസ്കാരം, വ്യക്തി അല്ലെങ്കിൽ സമ്പത്തിന്റെ ബന്ധനം നിങ്ങളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയുടെ ആകർഷണം സദാ നിലനിൽക്കില്ല. കർമാതീതനാകുക എന്നാൽ സർവകർമ്മ ബന്ധനങ്ങളിൽ നിന്നും മുക്തനാകുക. വേറിട്ടവരായി പ്രകൃതിയിലൂടെ നിമിത്തമാത്രമായി കർമ്മം ചെയ്യിപ്പിക്കുക. വേറിട്ടിരിക്കുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. ചെയ്യിപ്പിക്കുന്നവനും ചെയ്യുന്ന കർമ്മേന്ദ്രിയങ്ങളും വ്യത്യാസമാണ് എന്ന അനുഭൂതി സഹജവും യാന്ത്രികവുമായി ഉണ്ടാകണം. ഓം ശാന്തി.